بسم الله الرحمن الرحيم ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون فكيف إذا جمعناهم ليوم لا ريب فيه فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سخدر المارئ نتنا مرأ وشيم നിഅമത്തുകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നതിൻ്റെ അപകടങ്ങളും മതവിധികളും അറിയിക്കുന്ന കിതാബ് തൗഹീദിലെ ഒരധ്യായമാണ് ബാബു ഖൗലില്ലാഹി തആല യഅറിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹ വഅക്സറുഹുമുൽ കാഫിറൂൻ. ഈ ആയത്തിൻ്റെ തഫ്സീറായി മൂന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ചില ഉദാഹരണങ്ങളും ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ നൽകിയതാണ് ഇവിടെ നമ്മൾ ഇന്ന് ഇൻഷാല്ലാ മനസ്സിലാക്കുന്നത്. നിഅമത്തുകൾ അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്ക് നിഅമത്തുകളെ ചേർത്തത്. നിഅമത്ത് അല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത്. വഇൻ തഉദ്ദു നിഅമത്ത് അല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കതിനെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് വല്ല നിഅമത്തുമുണ്ട് എങ്കിൽ അത് അല്ലാഹുവിൽ നിന്നാകുന്നു. അപ്പൊ ഈ ഭൂലോകത്ത്, ഈ ഉലകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, എല്ലാ നിഅമത്തുകളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുക എന്നുള്ളത് പല ആളുകളുടെയും ഒരു സ്വഭാവമാണ്. വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു മസ്തല കൂടിയാണിത്. കാരണം നിഅമത്തുകൾ അള്ളാഹുവിലേക്ക് ചേർക്കുക എന്ന് പറയുമ്പോൾ അത് പ്രശംസയായും പ്രസ്താവനയായും ചേർക്കപ്പെടാറുണ്ട്. പ്രസ്താവനയായി ചേർക്ക പറയപ്പെടുമ്പോൾ അതിൻ്റെ വിധിയും പ്രശംസയായി പറയുമ്പോൾ അതിൻ്റെ വിധിയും വ്യത്യസ്തമാണ്. ഇൻഷാല്ലാ ചില ഉദാഹരണങ്ങളിലൂടെ ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ നൽകിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇൻഷാല്ലാ അതിലൂടെയും ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു അനുഗ്രഹത്തിനും ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചില സബബുകൾ ശറഈയായ സബബുകളായിരിക്കും, എന്നാൽ ചില സബബുകൾ അത് ഖദരിയായ സബബുകളായിരിക്കും. ശറഈയായ സബബുകൾ ചില നിഅമത്തുകൾ ലഭിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമസ്കരിച്ചാൽ, ദിക്റെടുത്താൽ മനസ്സമാധാനവും ആശ്വാസവും ഉണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മനസ്സമാധാനം ആശ്വാസം എന്നുള്ളത് ഒരു നിഅമത്താണ്. അത് ലഭിക്കുവാൻ മതപരമായി ശറഈയായി അല്ലാഹു നിശ്ചയിച്ച സബബാണ് സ്വലാത്ത്, നമസ്കാരം, ദിക്റുള്ള, അള്ളാഹുവിന് ദിക്റെടുക്കൽ തുടങ്ങിയതെല്ലാം. അതാണ് ശറഈയായ സബബിന്റെ ഉദാഹരണം. ഇതേപോലെ ഖദരിയായ സബബുകൾക്കും നമുക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് സൗഖ്യവും രോഗശമനവും നിഅമത്താണ്. രോഗശമനം ഉണ്ടാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഖദരിയായ പ്രാപഞ്ചികമായ ഒരു സബബാണ് ചികിത്സിക്കുക എന്നുള്ളത്. ചികിത്സിച്ചാൽ അള്ളാഹുവിന്റെ നിഅമത്തായ രോഗശമനം എന്ന അനുഗ്രഹം ലഭിക്കും. ഇതേപോലെ ഉപജീവനത്തിന് ഖദരിയായി നിശ്ചയിക്കപ്പെട്ട ഒരു സബബാണ് ഇടപാടുകൾ, കൊള്ളക്കൊടുപ്പുകൾ. ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ക്രയവിക്രയം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ലഭിക്കും, അല്ലാന്റെ നിഅമത്തായ റിസ്ക് ലഭിക്കും. അപ്പൊ റിസ്കിന് പ്രാപഞ്ചികമായി നിശ്ചയിക്കപ്പെട്ട ഒരു സബബാണ് ഇടപാടുകൾ, കൊള്ളക്കൊടുപ്പുകൾ, കച്ചവടങ്ങൾ. ഇത് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആല ചില നിഅമത്തുകൾക്ക് മതപരമായിട്ടുള്ള സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, പ്രാപഞ്ചികമായിട്ടുള്ള സബബുകളെയും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മതപരമായോ പ്രാപഞ്ചികമായോ ഖദരിയായോ നിശ്ചയിക്കാത്ത ചില സബബുകളെ കൊണ്ടു നടക്കുകയും നിഅമത്തുകളെ ആ സബബുകളിലേക്ക് ചേർക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് രോഗം മാറി, അത് നിഅമത്താണ്. ഈ രോഗം മാറുക എന്നുള്ള നിയമത്തിന് അയാൾ ചേർക്കുന്നത് അയാൾ കെട്ടിയ ഏലസിലേക്കാണ്. ഏലസ് കെട്ടിയത് കൊണ്ട് രോഗം മാറി, നൂല് കെട്ടിയത് കൊണ്ട് രോഗം മാറി. യഥാർത്ഥത്തിൽ ഏലസും നൂലും മതപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു സബബല്ല രോഗശമനത്തിന്. പ്രാപഞ്ചികമായി ഖദരിയായി തെളിയിക്കപ്പെട്ട ഒരു സബബല്ല ഏലസും അതേപോലെ തന്നെ നൂലും രോഗശമനത്തിനും സൗഖ്യത്തിനും. അത് കേവലം അന്ധവിശ്വാസം മാത്രമാണ്, മൂഢമായ വിശ്വാസം മാത്രമാണ്. ഇവിടെ അള്ളാഹു ശറഈയായിട്ടോ ഖദരിയായിട്ടോ നിശ്ചയിക്കാത്ത സബബിനെ നിശ്ചയിക്കുക എന്നുള്ള ഒരു തെറ്റ്, അള്ളാഹുവിന്റെ ഒരു നിയമത്തിൽ രോഗശമനമായി സൗഖ്യമായി ലഭിച്ചപ്പോൾ ആ നിയമത്തിനെ അള്ളാഹു നിശ്ചയിക്കാത്ത സബബിലേക്ക് ചേർക്കുക എന്നുള്ള തെറ്റ്. പിന്നെ ഇത്തരം വസ്തുക്കളിൽ, ഏലസ് നൂല് പോലുള്ളതായ ക്ഷുദ്ര വസ്തുക്കളിൽ, അത് രോഗശമനം നൽകുന്നു, സൗഖ്യം നൽകുന്നു എന്ന ശിർക്കൻ വിശ്വാസം, ഇതൊക്കെ തെറ്റുകളായി കുറ്റങ്ങളായിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ വിഷയം നിഅമത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ ഒരു മൂന്ന് വകുപ്പുകൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിഅമത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നതിന്റെ രീതികൾ അത് നമ്മൾ മനസ്സിലാക്കണം. ചിലർ നിഅമത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുകയും അവരാണ് ആ നിഅമത്തുകളുടെ സൃഷ്ടാക്കളെന്നും ആ നിഅമത്തുകൾ ഉണ്ടാക്കിയതെന്നും വിശ്വസിക്കും. ഒരു അനുഗ്രഹം കിട്ടി, അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരാണ് ആ നിയമത്ത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. ഇത് തനി കുഫ്റാണ്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുള്ള, അള്ളാഹു അല്ലാതെ മറ്റൊരു ഖാലിഖോ സൃഷ്ടാവോ. അപ്പൊ ഒരു നിയമത്ത് കിട്ടിയാൽ ആ നിയമത്ത് അള്ളാഹുവിൽ നിന്നാണ്, പക്ഷെ അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് അവരാലാണ് അതുണ്ടായത് എന്നുള്ള വിശ്വാസവും വാദവും, അത് വലിയ കുഫറാകുന്നു, വലിയ തെറ്റാകുന്നു. രണ്ടാമത്തേത്, നിയമത്ത് ലഭിച്ചു, നിയമത്ത് ലഭിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നാണ് നിയമത്ത് ലഭിച്ചത് എന്ന് അയാൾക്ക് അറിയാം. പക്ഷേ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. മനസ്സ വാച കർമ്മണ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി അവന്റെ ചെയ്തികൾ പാപപങ്കിലാണ്, തെറ്റുകൾ നിറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്ദി അവനിൽ അവതരിപ്പിക്കുമ്പോൾ അവൻ നന്ദി കേട് അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന അവസ്ഥയാണ്. തെറ്റ് പ്രവർത്തിക്കുന്നു, അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നില്ല. ഇത് നിയമത്തിനെ നിഷേധിക്കലാണ്. എങ്ങനെ നിഷേധിക്കൽ? പ്രവൃത്തി പദത്തിലൂടെ. ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാതെ തെറ്റ് പ്രവർത്തിക്കുമ്പോൾ ഈ അനുഗ്രഹ നിഷേധം അത് നിഷിദ്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. മൂന്നാമത്തേത്, അനുഗ്രഹങ്ങളെ അള്ളാഹുവിലേക്ക് ചേർക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ശറഈയായ ഖദരിയായ സബബുകളിലേക്ക് മാത്രം ചേർക്കുന്ന രീതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല രോഗശമനമെന്ന അനുഗ്രഹത്തിന് നിശ്ചയിച്ച സബബാണ് ചികിത്സ. ആ ചികിത്സയിൽ മരുന്ന്, രോഗത്തിന് അറിയപ്പെട്ട മരുന്ന്, അതേപോലെ തന്നെ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഇതൊക്കെ സബബാണ്. അപ്പൊ രോഗശമനം എന്ന അനുഗ്രഹം ഉണ്ടായപ്പോൾ അള്ളാഹു നിശ്ചയിച്ച സബബിലേക്ക് ചേർക്കുക അള്ളാഹുവിനെ മറന്നുകൊണ്ട്. ഡോക്ടർ മിടുക്കനായതുകൊണ്ട്, ഡോക്ടറുടെ കഴിവ് കൊണ്ട് രോഗം മാറി, ചികിത്സയുടെ പവർ കൊണ്ട് രോഗം മാറി എന്ന് ഡോക്ടറെ പ്രശംസിച്ചുകൊണ്ട് ചികിത്സയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന രീതി, ഇത് പണ്ഡിതന്മാർ പറയുന്നത് തെറ്റാണ്. മാത്രമല്ല ഇത് ചെറിയ ശിർക്കുമാണ്. ഇവിടെ എന്താ വേണ്ടത്? ഒരാൾക്ക് ഡോക്ടറുടെ കഴിവ്, ചികിത്സയുടെ ഫലം എന്ന് പറയാം, പക്ഷെ അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അനുസ്മരിച്ചുകൊണ്ടായിരിക്കണം ഡോക്ടറുടെ കഴിവും ചികിത്സയുടെ പവറും ഒരു മനുഷ്യൻ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ, അനുഗ്രഹത്താൽ രോഗം മാറി എന്നിട്ട് അയാൾക്ക് ഡോക്ടറെ അനുസ്മരിക്കാവുന്നതാണ്, ചികിത്സയെ അനുസ്മരിക്കാവുന്നതാണ്. ഈ ഒരു വിഷയം വളരെ സൂക്ഷ്മമാണ്. അത് ആളുകൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു നിയമത്തിൽ ലഭിച്ചു, ആ നിയമത്തിന് പടച്ചതമ്പുരാൻ നിശ്ചയിച്ച സബബിലേക്ക് ആ നിയമത്തിനെ ചേർക്കുകയാണ്. പക്ഷേ അങ്ങനെ ചേർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹു നൽകിയ അനുഗ്രഹവും അതൊരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവെ അനുസ്മരിച്ച് പടച്ചവന്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞതിന് ശേഷം അതോടൊപ്പം ഡോക്ടറുടെ കഴിവും ചികിത്സയുടെ മഹാത്മ്യവും ഒരാൾക്ക് എണ്ണാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതൊന്നുകൂടി മനസ്സിലാക്കുവാൻ ഇൻഷാ അല്ലാ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. നമ്മൾ ഇവിടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സബബുകളിലേക്ക് നിഅമത്തുകളെ ചേർക്കൽ, അത് പ്രശംസയുടെ ബാബിലൂടെ, അതായത് പ്രശംസ എന്നാണ് ഡോക്ടറുടെ കഴിവ് അല്ലെങ്കിൽ ചികിത്സയുടെ മികവ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സബബിലേക്ക് ഒരു നിഅമത്തിനെ ചേർക്കുമ്പോൾ അത് പ്രശംസയാകുമ്പോഴാണ്, പ്രശംസയുടെ ബാബിലാകുമ്പോഴാണ്, സനാ ഹംദ് അതിന്റെ ഭാഗമാകുമ്പോഴാണ് അത് തെറ്റാകുന്നത്. അള്ളാഹുവിനെ അനുസ്മരിക്കാതെ, അവന്റെ നിയമത്തിനെ അനുസ്മരിക്കാതെ കേവലം പടച്ചതമ്പുരാൻ നിശ്ചയിച്ച സബബിലേക്ക് പ്രശംസ എന്നോണം ചേർക്കുമ്പോഴാണ് അത് തെറ്റാകുന്നത്. എന്നാൽ പ്രസ്താവനയായി, ഖബറായി പറയുമ്പോൾ അതിൽ പ്രശ്നമല്ല. ഈ ഒരു ഭാഗം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇപ്പോ ഒരാള് ഒരു പ്രശംസയായിട്ടൊന്നല്ല, പിന്നെ ഒരാളൊരു പ്രസ്താവനയായിട്ട് പറയുകയാണ്. എങ്ങനെ? ഇന്ന ഡോക്ടറായിരുന്നു, ഡോക്ടർ നല്ല കഴിവുള്ള ഡോക്ടറാണ്, അയാളാണ് ചികിത്സിച്ചത്, രോഗത്തിന് ശമനമുണ്ടായി. അല്ലെങ്കിൽ നല്ല വിദഗ്ധമായ പരിശോധനയാണ് നടത്തിയത്, ആ പരിശോധനയുടെ മികവിലാണ് ശമനമുണ്ടായത്. ഇത് കേവലം പ്രസ്താവനയാണ്, അതിൽ ഡോക്ടറെ പ്രശംസിക്കലില്ല, ചികിത്സയെ പ്രശംസിക്കലില്ല, കേവലം ഒരു പ്രസ്താവന മാത്രമാണ് എങ്കിൽ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ വിഷയത്തിൽ പറഞ്ഞു. അബൂ താലിബിന്റെ വിഷയത്തിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസും മറ്റുമൊക്കെ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, അബൂ താലിബ് നിങ്ങൾക്ക് വലിയ ഖിദ്മത്ത് ചെയ്തില്ലേ, നിങ്ങൾക്ക് കുറെ സഹായങ്ങൾ നൽകിയില്ലേ, അബൂ താലിബിന് അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗല അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു. ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്തി, അള്ളാഹു സുബ്ഹാന തആല അബൂ താലിബിനെ നരകത്തിന്റെ ഉയരത്തിലേക്ക് കൊണ്ടുവരികയും അബൂ താലിബിന്റെ ഇരു കാലുകൾ മാത്രം നരകത്തിൽ ആകും വിധം നരകത്തിൽ നിന്ന് അടിയിൽ നിന്ന് അബൂ താലിബിനെ ഉയർത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ തലച്ചോറുകൾ തിളച്ചു മറിയുന്നു, തലച്ചോറ് തിളച്ചു മറിയുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഉറുദുബില്ല. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗല അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ലഖാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു അബൂ താലിബ്. ഇവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു നിഅമത്തിനെ അനുസ്മരിക്കുമ്പോൾ ഇവിടെ തിരുനബി പറയുന്നത് എങ്ങനെയാണ്, ലൗല അന, ഞാനില്ലായിരുന്നുവെങ്കിൽ. അതൊരു പ്രസ്താവനയാണ്, ഇങ്ങനെ പ്രസ്താവിക്കുന്നതിൽ പ്രശ്നമല്ല. അതായത് ഇന്ന ഡോക്ടർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രസ്താവനയായിട്ട്, അല്ലെങ്കിൽ ഇന്ന മരുന്ന് അത് കുടിച്ചില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് പറയുമ്പോൾ അതിൽ പ്രശ്നമല്ല. അതേസമയം അതൊരു പ്രശംസയായിട്ട്, ആ ഡോക്ടറെ പ്രശംസിച്ച്, മരുന്നിനെ പ്രശംസിച്ച് അള്ളാഹുവിനെ അവന്റെ അനുഗ്രഹത്തെ അനുസ്മരിക്കാതെ പറയുന്നത് തെറ്റാണ്. അതാണ് ഇവിടെ ഈ വിഷയത്തിൽ പിന്നെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രസ്താവന, പ്രശംസ എന്ന രണ്ട് വിഷയം നിഅമത്തുകളെ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ സബബിലേക്ക് ചേർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിധി വ്യത്യസ്തമാകുന്നത് പണ്ഡിതന്മാർ ഉണർത്തിയത് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കിതാബ് തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നത്, ബാബ് ഖൗലില്ലാഹി തആല യഅരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹ വ അക്സറുഹും അൽകാഫിറൂൻ. യഅരിഫൂൻ, അവർ അറിയുന്നു നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിന്, അനുഗ്രഹത്തെ, അള്ളാഹുവിന്റെ നിഅമത്തിന് അവർക്കറിയാം. പക്ഷെ സുമ്മ യുൻകിറൂഹ നഹ, പിന്നീട് അവർ അതിനെ നിഷേധിക്കുന്നു. വ അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും അവിശ്വാസികളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്. ഇവിടെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് പറയണം. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് അരുളിയ കുറെ നിഅമത്തുകളെ അള്ളാഹു സുബ്ഹാന തആല എണ്ണിയതിന് ശേഷമാണ് ഈ ഒരു വിഷയം പറയുന്നത്. യഅരിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ അവർക്കറിയാം. ആർക്ക്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് അറിയാം. സൂറത്ത് അന്നഹ്ലിലെ 83-ാമത്തെ ആയത്ത്, ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ ആ അനുഗ്രഹങ്ങളിൽ പലതും അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൻ നഹലിന് സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങൾ എണ്ണപ്പെട്ട സൂറത്ത്, അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്നിവരെ പേരുണ്ട്. കുറെ അനുഗ്രഹങ്ങളെ പറയുന്നുണ്ട്. ഈ 83-ാമത്തെ ആയത്തിന് മുമ്പ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ നിഅമത്തുകളിൽ ചിലത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ വജഅല ലകുംസ് സമഅ വൽ അബ്സാറ വൽ അഫീദ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു മാതാക്കളുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്, അതേപോലെ തന്നെ അള്ളാഹു കേൾവി, കാഴ്ച, അതേപോലെ തന്നെ ഹൃദയം, ചേതന, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിനെ കുറിച്ച്. അതേപോലെ അലം യറൗ ഇല ത്വൈരി മുസഖറാത്തിൻ ഫി ജവ്വി സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫി ദാലിക ലആയാത്തിൽ ഖൗമി യുഅ്മിനൂൻ. പിന്നെ ആകാശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറവകളെ പിന്നെ പിടിച്ചു നിർത്തുന്നത്, അതേപോലെ തന്നെ والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ضعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين كاليغل الله سبحانه وتعالى പഠിച്ചതിനെ കുറിച്ച് അതേപോലെ കാലികളിൽ അതിന്റെ രോമങ്ങൾ അതേപോലെ തന്നെ പൂടകൾ തുടങ്ങി തുടങ്ങിയുള്ളതായ കുറെ അനുഗ്രഹങ്ങൾ ഇവിടെ എണ്ണാണ്. അതേപോലെ തന്നെ ഭവനങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാന തആല പറയാണ്, കാലികളുടെ തൊലികളെ കുറിച്ച് പറയാണ്, തോലിനെ കുറിച്ച് പറയാണ്. അതേപോലെ അള്ളാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. الله سبحانه وتعالى നൽകിയ അനുഗ്രഹങ്ങൾ കുറെ അള്ളാഹു ഇവിടെ എണ്ണാണ്. എന്നിട്ട് ഇതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് യാരിഫുന നിഅമത്തല്ലാ. മക്കയിലെ ബഹുദൈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് അവർക്കറിയാം അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച്, ഇതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്താന്നുള്ളത് അവർക്കറിയാം. പക്ഷേ സുമ്മയും കിറൂനഹ, എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു, ഈ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്നു. എങ്ങനെ നിഷേധിക്കുന്നു? ഒന്നുകിൽ ഈ നിഅമത്തുകളെ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നു, അവരുടെ സൃഷ്ടിപ്പാണ് അവരുടെ പടപ്പാണ് എന്നുള്ള നിലക്ക്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയതിന് ശേഷം ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാതെ അള്ളാഹുവിന് മുമ്പിൽ ധിക്കാരം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അവർ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരാകുന്നു. ഇതാണ് സുമ്മയും കിറൂനഹ വ അക്സറുഹുമുൽ കാഫിറൂൻ, അവരിലധിക പേരും നിഷേധികളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുകയാണ്. ഇവിടെ ഈ ആയത്തിന്റെ തഫ്സീറിൽ മൂന്ന് പണ്ഡിതന്മാരുടെ വാക്കുകളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. ഒന്ന്, ഖാല മുജാഹിദുൻ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ മാനാഹു, ഇമാം മുജാഹിദ് പറഞ്ഞത് മാ മാനാഹു എന്നാണ്. മാ മാനാഹു എന്നാണ് എന്താ? ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് നൽകുന്നത് ഇമാം മുജാഹിദ് പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെയല്ല, പിന്നെയോ അതിന്റെ ആശയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് മാ മാനാഹു എന്ന് പറഞ്ഞത്. അതായത് മുജാഹിദ് പറഞ്ഞ അതിന്റെ ആശയം ഇതാണ്, ഹുവ ഖൗലുർ റജുൽ, അള്ളാഹുവിന്റെ നിയമത്തിനെ മനസ്സിലാക്കിയിട്ട് അതിനെ അവർ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, നിരാകരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊരു വ്യക്തിയുടെ വാക്കാണ്. എങ്ങനെ? ഹാദാ മാലി വറസ്തുഹു അൻ ആബായി, ഹാദാ മാലി, ഇതെന്റെ സ്വത്താകുന്നു, വറസ്തുഹു അൻ ആബായി, എന്റെ പിതാക്കളിൽ നിന്ന് ഞാനിത് അനന്തരമെടുത്തതാകുന്നു. അപ്പൊ ഇത് മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറാണ്. മുജാഹിദ് ബിൻ ജബർ അബുൽ ഹജ്ജാജ് അൽ ഖുറശി അൽ മഖ്സൂമി, അദ്ദേഹം മുജാഹിദ് ബിൻ ജബർ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ നേരിട്ടുള്ള പ്രബല ശിഷ്യനാണ്, അറിയപ്പെട്ട മുഫസ്സിറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു മുന്നിൽ അദ്ദേഹം മൂന്ന് തവണ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഓരോ ആയത്തിന്റെയും അടുക്കൽ നിർത്തി ആയത്തിനെ കുറിച്ച് ചോദിച്ച് ഏത് വിഷയത്തിൽ എങ്ങനെ ഇറങ്ങി അവതരിപ്പിച്ചു എന്നുള്ളത് ഇബ്നു അബ്ബാസിനോട് ഓരോ ആയത്തിന്റെയും വിഷയത്തിൽ ചോദിച്ചുകൊണ്ട് മൂന്ന് തവണ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഓതി കേൾപ്പിച്ച വ്യക്തിയാണ് ആര്? മുജാഹിദ് ഇബ്നു ജബർ അബുൽ ഹജ്ജാജ് അൽ ഖുറശി അൽ മഖ്സൂമി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഹിജ്റയുടെ പിന്നെ നൂറിന് ശേഷം 101 അല്ലെങ്കിൽ 102 ആയിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം. ഏതായാലും ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കിന്റെ ആശയമാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നൽകിയത്. ഒരു വ്യക്തി ഹാദാ മാലി വറസ്തുഹു അൻ ആബായി, ഇതെന്റെ സ്വത്താണ്, ഇത് വാപ്പാന്റെ അടുത്ത് നിന്ന് അനന്തരെടുത്തതാണ് എന്ന് പറയുന്നത് പോലെയാണിത്. അള്ളാഹുവിന്റെ നിഅമത്ത് അത് കിട്ടിയപ്പോൾ ഇതിന്റെ സ്വത്താണ്, ഞാൻ എന്റെ വാപ്പാന്റെ അടുത്ത് നിന്ന് ഇത് അനന്തരെടുത്തതാണ് എന്നൊരു വ്യക്തി പറയുന്നത് പോലെ. അതായത് അള്ളാഹുവിന്റെ നിഅമത്തിനെ അള്ളാഹുവിലേക്ക് ചേർക്കാതെ ഈ രീതിയിൽ പറയുന്നതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് ഷെയ്ഖ് നൽകുന്നത്. ഇമാം മുജാഹിദ് പറഞ്ഞ വാക്ക് കൃത്യമായി ഇബ്നു ജരീർ അത്തബരി തഫ്സീറിലും അതേപോലെ ഇബ്നു അബി ഹാതിമ് നൽകിയിട്ടുണ്ട്. അതെന്താണ്? അത് ഹിയൽ മസാകിനു വൽ അൻആമു വമ യർസുഖൂന മിൻഹാ വസ്സറാബീല മിനൽ ഹദീദി വസ്സിയാം يعرفون هذا كفار قريش ثم ينكرونه بأن يقولوا هذا كان لآبائنا فورثونا إياه. അതായത് വീടുകൾ, കാലികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉപജീവനങ്ങൾ, അതേപോലെ ഇരുമ്പ്, അതേപോലെ തുണി, ഇതിൽ നിന്നുള്ള സറാബീലുകൾ, ഇതൊക്കെ കുഫാർ ഖുറൈഷ് അറിയുന്നു. ഈ നിയമത്തുകളൊക്കെ അവർക്ക് അറിയുന്നു. എന്നിട്ട് സുമ്മയും കിറൂനഹു, ഈ നിയമത്തുകൾ അവർ നിഷേധിക്കുന്നു. എങ്ങനെ? ബിയാൻ യഖൂല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ട്. എന്താ അവർ പറയാ? ഹാദാ കാനലി ആബായിന, ഈ കാലികൾ, ഭവനങ്ങൾ, ഉപജീവനങ്ങൾ, സറാബീലുകൾ, ഇതൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഇതായിരുന്നു. ഫവർറസൂന ഇയാഹു, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് ഇത് അനന്തരമാക്കിയിട്ട് നൽകിയതാണ് എന്നവർ പറയുന്നു എന്നാണ്. അപ്പൊ ഈ വർത്താനം നോക്കി നിങ്ങൾ, ഇത് നിയമത്തിനെ നിഷേധിക്കലാണ്. ഒരാൾക്ക് സ്വത്ത് കിട്ടിയാൽ, ഒരു നല്ല ഭവനം കിട്ടിയാൽ, ഉപജീവനം ധന്യമായാൽ, അയാൾ എന്താ പറയേണ്ടത്? ഇത് അള്ളാന്റെ ഔദാര്യമാണ്, അത് അനുഗ്രഹദാതാവായ അള്ളാഹുവിലേക്ക് ചേർക്കണം വേണ്ടത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട്, അതിനെ കേവലം പിതാക്കളിലേക്ക്, ഞങ്ങളെ വാപ്പാന്റെ, വാപ്പാപ്പാരുടെ സ്വത്താണ്, അത് ഞങ്ങളുടെ അനന്തരം എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് പ്രശംസയിൽ പുകയ്ത്തിയുള്ള ഈ സംസാരം, അത് നിയമത്തിനെ നിഷേധിക്കലാണ്. അത് ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് സ്വത്ത് അല്ലെങ്കിൽ നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ല പിന്നെ വിഭവങ്ങൾ ഒരാള് വാപ്പാരിലേക്ക് ചേർക്കുകയാണ്, വാപ്പാരം എടുക്ക്, വാപ്പാര കഴിവ്, വാപ്പാരം അങ്ങനെ ആയതുകൊണ്ട്, അങ്ങനെ നമ്മൾ ഉഷാറായതുകൊണ്ട് ഇങ്ങനെ കിട്ടിയതാണ് എന്ന രീതിയിലുള്ള പ്രശംസയുടെ വർത്തമാനം, അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിനെ അനുസ്മരിക്കാതെ, നിയമത്ത് അള്ളാഹുവിലേക്ക് ചേർക്കാതെ പറയൽ തെറ്റാണ്, അത് വലിയ കുറ്റാണ്, അത് പാടുള്ളതല്ല. അതേസമയം ഇതൊരു പ്രസ്താവനയായിട്ട്, ഖബറായിട്ട്, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ ഫാത്തിമയോട് പറഞ്ഞില്ലേ, യാ ഫാത്തിമ സലീമിൻ മാലി മാഷിത്ത്, ഫാത്തിമ സലീമിൻ മാലി, നീ എന്റെ സ്വത്തിൽ നിന്ന് ചോദിച്ചോ, മാഷിത്ത്, നീ ഉദ്ദേശിക്കുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ സ്വത്തിൽ നിന്ന് നീ ചോദിച്ചോ എന്നാ പറഞ്ഞത്. അതൊരു പ്രസ്താവനയാണ്, എനിക്ക് സ്വത്തുണ്ട്, ആ സ്വത്തിൽ നിന്ന് നീ വേണ്ടത് ചോദിച്ചോ, അത് തരാൻ വാപ്പാക്ക് പറ്റൂ. എന്നാൽ അന്ത്യനാളിൽ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാപ്പാക്ക് കഴിയില്ല. അള്ളാഹുവിൽ നിന്ന് എനിക്കൊരു ഉപകാരവും നേടിത്തരാൻ ഞാനൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അങ്കിദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ തന്നെ നിന്നെ രക്ഷിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ പ്രസ്താവനയുടെ ഭാവിൽ പറയുന്നതിൽ പ്രശ്നമല്ല. പക്ഷേ ഇത് പ്രശംസയുടെ, പുകയ്ത്തലിന്റെ ഭാവിലാണ് ഈ അവതരണം. അവിടെ അള്ളാഹുവിനെ, അവന്റെ നിയമത്തിനെ നിഷേധിക്കലാണ് എന്നാണ് ഇവിടെ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത്. രണ്ടാമത്തേത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നൽകുന്നത്, ഔനു ബിനു അബ്ദില്ല, അദ്ദേഹം പറഞ്ഞതാണ്. എന്താണ്? വഖാല ഔനു ബിനു അബ്ദില്ല, ഔൻ ഇബ്നു അബ്ദില്ല പറഞ്ഞു. യഖൂലൂൻ, ആളുകൾ പറയും, ലൗലാ ഫുലാനുൻ ലം യകുൻ കദ, ലൗലാ ഫുലാനുൻ, ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ കദ, ഇങ്ങനെയാകുമായിരുന്നില്ല. അവിടെ എന്താ? ലൗലാ ഫുലാനു, ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് ഔനു ബിൻ അബ്ദില്ല പറഞ്ഞതാണ്. ഇമാം മുജാഹിദ് താബിഈ പണ്ഡിതനാണ്. ഔനു ബിൻ അബ്ദില്ലയും താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. ഔനു ബിൻ അബ്ദില്ല അദ്ദേഹത്തിന്, ഔനു ബിൻ അബ്ദില്ല ഉത്ബത്ത് ഇബ്നു മസ്ഊദ് അൽ ഹുദലിയാണ്. അദ്ദേഹം അബു അബ്ദില്ല അൽ കൂഫി, അദ്ദേഹവും താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. ഹിജ്റയുടെ 120 അദ്ദേഹം മരണപ്പെട്ടത്. ഔനു ബിൻ അബ്ദില്ല, അദ്ദേഹത്തിന്റെ ഔനു ബിൻ അബ്ദില്ല ഇബ്നു ഉത്ബത്ത് ഇബ്നു മസ്ഊദാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രപിതാവായിട്ട് വരും അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു. ഉത്ബത്ത് ഇബ്നു മസ്ഊദിന്റെ സഹോദരനാണ് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാനു. ഏതായാലും ഔനു ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാനു പറയാണ്, ആളുകൾ പറയും, ലൗലാ ഫുലാൻ, ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ, ലം യകുൻ കദ, ഇങ്ങനെയാകുമായിരുന്നില്ല. ഇതും പ്രശംസയാണ്. ഇപ്പോ പിന്നെ ചില അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ ആളുകൾ പറയും, ഇന്ന വ്യക്തി ഡ്രൈവറായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഡ്രൈവറായില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന വ്യക്തി പൈലറ്റ് ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ, മനസ്സിലല്ലേ, ഇന്ന വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇത് പണ്ഡിതന്മാർ ചെറിയ ഷിർക്കിനുള്ള ഉദാഹരണം കൂടിയായിട്ട് പറയാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പറയേണ്ടത് ലൗലല്ലാ സുമ്മ ഫുലാൻ, ഇന്ന വ്യക്തി അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ പിന്നീട് ഇന്ന വ്യക്തിയും. ആദ്യം അള്ളാഹുവിനെയാണ് പറയേണ്ടത് ലൗല ചേർത്ത്, ശിക്ഷ്യ ഇവിടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. ആ ഇന്ന പൈലറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, പടച്ചവന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് രക്ഷപ്പെട്ട ഒരു നിയമത്തിനെ അനുസ്മരിക്കേണ്ടത് പറയേണ്ടത് ഒരു ഇതും പ്രശംസയായിട്ട്. സനാഇന്റെയും മദഹിന്റെയും ബാബിലാണ്, അല്ലാതെ ഖബറിന്റെ ബാബിലല്ല, പ്രസ്താവനയുടെ വിഷയത്തിൽ അല്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവല പ്രസ്താവനയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ലൗല അന ലഖാന ഫിദ്ദർക്കിൽ അസ്ഫലിം എന്നാണ് അബൂ താലിബിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ. ഒരു പ്രസ്താവനയാണ് എങ്കിൽ അതിൽ പ്രശ്നമില്ല. അതേസമയം ഒരു പ്രശംസയായിട്ട് മദഹായിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ അത് സൂക്ഷിക്കേണ്ടതാണ്, തെറ്റാണ് എന്നാണ് ഇവിടെ പിന്നെ ഉണർത്തുന്നത്. അപ്പൊ ഔൻ ഇബ്നു അബ്ദില്ല ഇബ്നു ഉത്ബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റഹിമഹുള്ളാഹിയുടെ അഭിപ്രായം ഇവിടെ ഈ യാരിഫൂന നിഅമത്തല്ലാഹ സുമ്മ യുൻകിറൂനഹ എന്നുള്ളത് ആളുകൾ പറയുന്ന ഈ ഇതുപോലുള്ള ലൗലാ ഫുലാനുൻ ലം യകുൻ കദ അല്ലെങ്കിൽ ലഖാന കദ തുടങ്ങിയതായ വർത്താനുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. വഖാല ഇബ്നു ഖുതൈബ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വീണ്ടും ഒരു തഫ്സീർ കൊടുക്കുകയാണ്, ഇമാം ഇബ്നു ഖുതൈബയെ ഉദ്ധരിച്ചിട്ട്. വഖാല ഇബ്നു ഖുതൈബ, ഇബ്നു ഖുതൈബ പറഞ്ഞു. എന്താ ഇബ്നു ഖുതൈബ പറഞ്ഞത്? യഖൂലൂൻ ഹാദാ ബിശഫാഅത്തി ആലിഹതിന, ഇത് ഞങ്ങളുടെ ഇലാഹുകളുടെ ശുപാർശ കൊണ്ടാകുന്നു എന്ന് പറയും. എന്താ അതിന്റെ ഉദ്ദേശം? ഇബ്നു ഖുതൈബ, ഇമാം ഇബ്നു ഖുതൈബ ആരാ? ഇബ്നു ഖുതൈബ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിം ഇബ്നു ഖുതൈബ അദ്ദീനവരി റഹ്മത്തുള്ളാഹി അലിയാണ്. ഇബ്നു ഖുതൈബ അറിയപ്പെട്ട പണ്ഡിതനാണ്, അബു മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു മുസ്ലിം ഇബ്നു ഖുതൈബ. അദ്ദേഹം ദീനവർ എന്ന സ്ഥലത്തെ ഖാളിയായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദീനവരി എന്ന് നിസ്ബ ചെയ്തിട്ട് പറയുന്നത്. അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനാണ്, വ്യാകരണ പണ്ഡിതനാണ്, ധാരാളം ഗ്രന്ഥരചനകൾ നടത്തിയ, വിവിധ കലകളിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതനാണ് ഇമാം ഇബ്നു ഖുതൈബ. ഹിജ്റയുടെ 276 ഇമാം ഇബ്നു ഖുതൈബ മരണപ്പെടുന്നത്. ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ? യഖൂലൂൻ, ആളുകൾ പറയും, ഹാദാ ബിശഫാഅത്തി ആലിഹതിന, ഇത് ഞങ്ങളുടെ ആലിഹത്തുകളുടെ ഇലാഹുകളുടെ ആരാധ്യന്മാരുടെ ശുപാർശ കൊണ്ടാകുന്നു. ഒരു നിഅമത്ത് കിട്ടിയാൽ, ഒരനുഗ്രഹം കിട്ടിയാൽ, ഇത് ഞങ്ങളുടെ ആരാധ്യന്മാരുടെ ശഫാഅത്ത് കൊണ്ടാകുന്നു കിട്ടിയത് എന്നവർ പറയും. അപ്പോ ഒരു നിഅമത്തിന് അവർ ചേർക്കുന്നത് ഏതിലേക്കാണ്? വിഗ്രഹങ്ങളുടെ, ആരാധ്യന്മാരുടെ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരുടെ ശഫാഅത്ത് അതിലേക്കാണ് ചേർക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞ വിഭജനം, ആരാധ്യന്മാരുടെ ശഫാഅത്തിനെ ഒരു നിഅമത്ത് ലഭിക്കുവാൻ അള്ളാഹു സുബ്ഹാന തആല ശറഈയായിട്ട് സബബ് നിശ്ചയിച്ചിട്ടില്ല, ഖദരിയായിട്ടുള്ള സബബുമല്ല. ഒരു നിഅമത്ത് ലഭിക്കുവാൻ ആരാധ്യന്മാരുടെ ശഫാഅത്തിനെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല മതപരമായിട്ടുള്ള സബബുമാക്കിയിട്ടില്ല, കാരണമാക്കിയിട്ടില്ല, പ്രാപഞ്ചികമായ കാരണമാക്കിയിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ ആളുകൾ നിയമത്തിനെ ചേർത്താൽ, എന്നിട്ട് നിയമത്തിന്റെ നിഷേധികളായാൽ അതിന്റെ ഹുക്കും എന്താ? ചില ആളുകൾ എന്ത് ചെയ്യും? നേർച്ചക്കാരിലേക്ക് ചേർക്കും. നേർച്ചക്കാരുടെ ഷഫാഅത്ത്, കബറാളികളുടെ ഷഫാഅത്ത്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നിയമത്തുകളെ ചേർത്ത് പറയും. അതിന്റെ ഹുക്കും എന്താ? ഒന്ന്, അള്ളാഹുവിന്റെ നിയമത്തിനെ അള്ളാഹു നിശ്ചയിക്കാത്ത സബബിലേക്കാണ് ചേർക്കുന്നത്. ഷഫാഅത്ത് ഉണ്ടല്ലോ, ഇലാഹുകളുടെ ഷഫാഅത്ത്, അതൊരിക്കലും സബബിയായ ഷഫാഅത്ത് അല്ല, ശറഈയായതല്ല, ഖദരിയായതുമല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിനെ അവർ ചേർക്കുന്നത് എവിടേക്കാണ്? അള്ളാഹു നിശ്ചയിക്കാത്ത സബബിലേക്കാണ്. അതൊരു തെറ്റ്. രണ്ടാമത്തേത്, എന്തിനാണ് ആലിഹത്തുകളുടെ, ആരാധ്യന്മാരുടെ ഷഫാഅത്തിനെ അവർ പറയുന്നത്? അത് ആലിഹത്തുകളെ കുറിച്ചുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്, വലിയ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ നിഅമത്തുകളെ ആലിഹത്തുകളിലെ ഷഫാഅത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ കുറ്റാണ്. ഒന്ന്, അള്ളാഹു നിശ്ചയിക്കാത്ത സബബിലേക്ക് അള്ളാഹുവിന്റെ നിയമത്തിനെ ചേർക്കുന്നു. രണ്ട്, ആരാധ്യന്മാരെ കുറിച്ചുള്ള ശിർക്കൻ വിശ്വാസം അവരിൽ ഉടലെടുക്കുന്നത് കാരണത്താലാണ് എന്ത് ചെയ്യണത്, ഈ സബബുകളെ അവർ ആലിഹത്തുകളിലേക്ക് ചേർക്കുന്നത്. അപ്പൊ രണ്ട്, ശിർക്കുൻ അക്ബർ, വലിയ ശിർക്ക്, അതേപോലെ തന്നെ സബബുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുക എന്നുള്ള നിഷേധം, കുഫുർ, ഇതും രണ്ട് കുറ്റങ്ങളാണ് ഇവിടെ സമ്മേളിക്കുന്നത്. അപ്പോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുജാഹിദിന്റെ, താബിഈ പണ്ഡിതൻ മുജാഹിദിന്റെ, ഔനു ബിൻ അബ്ദുല്ല, താബിഈ പണ്ഡിതൻ ഔനു ബിൻ അബ്ദുല്ലയുടെ, അതേപോലെ തന്നെ ഇബ്നു ഖുതൈബ, അഹ്ലു സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ വലിയ ശ്രേഷ്ഠനായ പണ്ഡിതനാണ് ഇമാം അബ്ദുള്ള ഇബ്നു മുസ്ലിം ഇബ്നു ഖുതൈബ അദ്ദീനവരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അഭിപ്രായവും കൊണ്ടുവന്ന്. അത് ഈ മൂന്ന് അഭിപ്രായത്തിലൂടെയും എന്ത് വന്നു? നമ്മൾ ആദ്യം ഉണർത്തിയ നിയമത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുക എന്നുള്ളതിലുള്ള തെറ്റായ എല്ലാ വശങ്ങളും ഇതിൽ വന്നു. ഇനി ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ് പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നു, വഖാല അബുൽ അബ്ബാസ്, അബുൽ അബ്ബാസ് പറഞ്ഞു. അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിളിപ്പേരാണ്, കുഞ്ഞിയത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബ്ബാസ് എന്ന് പറയുന്ന കുട്ടിയില്ല. പക്ഷേ എങ്കിലും കുഞ്ഞിയത്ത് വിളിക്കുക എന്നുള്ളത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേര് അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയാണ്, വിളിപ്പേര് അബുൽ അബ്ബാസ് ആണ്, സ്ഥാനപ്പേര് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. അബുൽ അബ്ബാസ് പറഞ്ഞാ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബഅദ ഹദീസി സെയ്ദ് ബിൻ ഖാലിദ്, സെയ്ദ് ബിൻ ഖാലിദ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഹദീസിന് ശേഷം, അല്ലദീ ഫിഹ, ഹദീസിൽ എന്താ ഉള്ളത്? വഇന്ന അല്ലാഹ തആല ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ അൽ ഹദീസ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഞാറ്റുവേലകൾ കൊണ്ട് മഴ തേടുന്നതുമായി, അല്ലെങ്കിൽ മഴ നാറ്റുവേലകളിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട്, നക്ഷത്രങ്ങളിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം. ആ അധ്യായത്തിൽ സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് കൊടുക്കുന്നുണ്ട്. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനിയിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ വെച്ചിട്ട് സഹാബത്തിനെയും കൊണ്ട് സുബഹി നിസ്കരിച്ചു. രാത്രി സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പുള്ള രാത്രിയിൽ മഴ പെയ്തിരുന്നു. അപ്പൊ സുബഹി നിസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്കറിയും അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന്. അപ്പൊ അവർ പറഞ്ഞു, അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനാണ് അറിയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ, എന്റെ ദാസന്മാരിൽ നേരം പുലർന്നപ്പോൾ ചിലർ മുഅ്മിനുമാണ്, എന്നിൽ മുഅ്മിനുമാണ്, കാഫിറുമായിട്ട് നേരം പുലർന്നിരിക്കുന്നു. എന്നിട്ട് അമ്മാമൻ ഖാല മുതിർന ബി ഫളില്ലാഹി വറഹ്മത്തി, അല്ലാഹുവിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലുമാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവർ, ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, കാഫിറും ബിൽ കവാകിബ്, അവൻ നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അമ്മാമൻ ഖാല മുതിർന ബി നൗഇ കദാ വകദാ, മുതിർന ബി നൗഇ കദാ വകദാ, ഇന്നിന്ന നക്ഷത്രങ്ങൾ കാരണത്താൽ അവകൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞവർ, ഫദാലിക കാഫിറും ബി, അവൻ എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു, മുഅ്മിനും ബിൽ കവാകിബ്, നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ ഹദീസ് അനുസ്മരിച്ചതിന് ശേഷം അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഹാദ കസീറും ഫിൽ കിതാബി വസ്സുന്ന, അനുഗ്രഹ നിഷേധത്തിന്റെ ഇത്തരം വരികൾ ഖുർആനിലും സുന്നത്തിലും കുറെ കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ യദും സുബ്ഹാനഹു, ഇത്തരം വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആക്ഷേപിക്കുന്നു. മൈ യുദീഫു ഇൻആമഹു, അവന്റെ അനുഗ്രഹങ്ങളെ ചേർക്കുന്നവരെ. ഇല ഗൈരിഹി, അവനല്ലാത്തവരിലേക്ക്, അള്ളാഹിന്റെ നിയമത്തിന് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല വഹ്യ ഗീതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലും ധാരാളം വചനങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിയമത്തുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നവരെ ആക്ഷേപിക്കുക. അതേപോലെ തന്നെ വയുഷിരി കുബി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇതേപോലെ വന്നിട്ടുണ്ട് എന്നാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഇവിടെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ഉദാഹരണത്തിൽ എന്താ ഉള്ളത്? മഴ പെയ്ത്, അത് അള്ളാഹുന്റെ നിയമത്താണ്. ആ മഴയെ എന്ത് ചെയ്ത്? ഇന്നിന്ന നക്ഷത്രങ്ങൾ കാരണത്താൽ അതുകൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞു കുറെ ആളുകൾ. അള്ളാഹിന്റെ ഔദാര്യമാണ്, അള്ളാഹിന്റെ റഹ്മത്താണെന്ന് പറഞ്ഞില്ല. പിന്നെ നക്ഷത്രങ്ങൾ കാരണത്താൽ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കൊണ്ട് ഉദിച്ചത് കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞിട്ട് മഴയെ ആകുന്ന നിയമത്തിൽ നക്ഷത്രങ്ങളിലേക്ക് ചേർത്ത്, അങ്ങനെ ചേർക്കുന്നതിന്റെ ഇത് അവർ ആക്ഷേപാർഹരാണെന്നും അത് ശിർക്കാണെന്നും ഇവിടെ പറയണം. അത് ശിർക്കാണെന്ന് പറയണം, മനസ്സിലല്ലേ? അത് ശിർക്കാകുമ്പോൾ എങ്ങനത്തെ ഷിർക്ക്, വലിയ ഷിർക്കാണോ ചെറിയ ഷിർക്കാണോ, അതിന്റെ വിശദീകരണമാണ് നമ്മളിവിടെ തുടക്കത്തിൽ ഇവിടെ മനസ്സിലാക്കിയത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർത്തി പറയുകയാണ്, ഖാല ബഅദു സലഫ്, ചില സലഫുകൾ പറഞ്ഞു, പൂർവികർ സച്ചരിതരായ മുൻഗാമികൾ പറഞ്ഞു, ഹുവ കൗലിഹിം, ഈ അനുഗ്രഹ നിഷേധം അവരുടെ ചില വാക്ക് പോലെയാണ്, ആളുകളുടെ ചില വാക്കുകൾ പോലെ. ഏതുപോലെ? കാനത്തെ റീഹു തയ്യിബ, കാറ്റ് നല്ല കാറ്റായിരുന്നു, വൽ മല്ലാഹു ഹാദിക്കൻ, കപ്പിത്താൻ നിപുണനായിരുന്നു, വനഹവിദാലിക്ക മിമ്മാഹു ജാരിൻ അല അൽസിനത്തി കസീർ, ആളുകളിൽ ധാരാളം ആളുകളുടെ നാവിന് തുമ്പിൽ വരുന്ന കുറെ വർത്താനാണിത്. അതായത് കപ്പൽ കാറ്റിലും കോളിലും പെടാതെ രക്ഷപ്പെട്ട്, കപ്പൽ യാത്ര സുരക്ഷിതമായിരുന്നു. ആളുകളെല്ലാവരും എന്ത് ചെയ്ത്? കപ്പൽ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വന്ന്. അപ്പൊ ആളുകൾ പറയാണ് നല്ല കാറ്റേനി, നല്ല കാറ്റ് നടത്തുന്നെങ്കിൽ അടിപൊളി അടിച്ചു വീശുന്ന കാറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, കാറ്റ് അപകടകരമല്ലാത്ത വിധം നല്ല രീതിയിലായിരുന്നു. കപ്പിത്താൻ നിപുണനുമായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നമല്ലാതെ നമ്മൾ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി എന്ന് ആളുകൾ പറയും. യഥാർത്ഥത്തിൽ ഒരു കപ്പൽ കടലിലൂടെ സഞ്ചരിച്ച് തിരിച്ചെത്തുന്നത് അള്ളാഹിന്റെ ഔദാര്യം, പടച്ചവനാണ് വെള്ളത്തിൽ ഇതിനെ താങ്ങുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഇതിനെ നയിക്കുന്നത്, അള്ളാഹുവാണ് അതിനെ കര അടുപ്പിക്കുന്നത്. അപ്പൊ എന്താ ആളുകൾ പറയേണ്ടത്? അള്ളാഹിന്റെ ഔദാര്യമാണ്, പടച്ചവന്റെ നിയമത്താണ്. അങ്ങനെ പ്രശംസയായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അത് പറഞ്ഞതിന് ശേഷം കപ്പിത്താൻ നിപുണനായിരുന്നു, കാറ്റ് നല്ല ഗതിയിലായിരുന്നു, ഇങ്ങനെ പറയുന്നതിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ഒരു പ്രശംസയായി ഒരു മദഹായിട്ട് ഈ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ നിയമത്തിനെ നിഷേധിക്കലാണ്. അതേസമയം ഒരു പ്രസ്താവനയായിട്ട് നമ്മൾ പറയുമ്പോൾ, ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന്, അതിലൊരു കപ്പിത്താനെ പ്രശംസിക്കലോ ഒരു കാറ്റിനെ പുകഴ്ത്തലോ ഒന്നുമില്ല, പിന്നെയോ ഒരു പ്രസ്താവന പറയാണ്. അന്തരീക്ഷം കടലിൽ സന്തുലിതമായിരുന്നു, ഒരു പ്രസ്താവന മാത്രം. കാറ്റ് നല്ല ഗതിയിലായിരുന്നു, പ്രസ്താവന മാത്രം. കപ്പിത്താൻ നല്ല നൈപുണ്യമുള്ളൊരു കപ്പിത്താനിനെ, അതൊരു പ്രസ്താവന, അയാളെ പുകഴ്ത്തിയ പ്രശംസിച്ചോ അല്ല, ആ രീതിയിൽ നിയമത്തിൽ ചേർക്കാനുമല്ല, കേവല പ്രസ്താവനയാണ് എങ്കിൽ അത്തരം പ്രസ്താവനകളിൽ പ്രശ്നമല്ല. പക്ഷേ പ്രശംസയായി മദഹായി അള്ളാഹുവിലേക്ക് നിയമത്തുകളെ ചേർക്കാതെ ഇത്തരം ചേർക്കലുകൾ, പടപ്പുകളിലേക്ക് ചേർക്കൽ, അത് ഷറഈയായി നിശ്ചയിക്കപ്പെട്ട സബബാണെങ്കിലും ഖദരിയായി നിശ്ചയിക്കപ്പെട്ടതായ സബബാണെങ്കിലും അത് അനുഗ്രഹ നിഷേധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഈ അധ്യായത്തിലൂടെ വിശദീകരിച്ചത്. ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വിധി പറയുമ്പോൾ ഷിർക്കുൽ അക്ബർ ഈ വിഷയത്തിൽ നിയമത്തിനെ നിഷേധിക്കുക എന്നുള്ള വിഷയത്തിൽ ഷിർക്കുൽ അക്ബർ എന്ന വിധി വരുന്നത്, കുഫ്റുൻ അക്ബർ എന്ന വിധി വരുന്നത്, ഷിർക്കുൽ അസ്ഗർ എന്ന വിധി വരുന്നത്, ഹറാം എന്ന വിധി വരുന്നത്. അതേപോലെ തന്നെ നിയമത്തുകളെ പ്രസ്താവിക്കുമ്പോൾ ആ പ്രസ്താവനയുടെ മാപിൽ പറയുമ്പോൾ അത് അനുവദനീയമെന്ന വിധി വരുന്നത്. അതൊക്കെ സൂക്ഷ്മമായി പിന്നെ മനസ്സിലാക്കേണ്ടതായ മസാലകളാണ് എന്നുകൂടി ഈ തരുണത്തിൽ ഉണർത്തുകയാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയം ഈ നമുക്ക് ഇൻഷാല്ലാ തുടർത്തി മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم.